ഇത് SBS റേഡിയോ മലയാളം.
ഓസ്ട്രേലിയയിലോ അമേരിക്കയിലോ യൂറോപ്പിലോ ഗൾഫിലോ ഒക്കെ താമസിക്കുന്ന മലയാളികളെ എല്ലാം വിശേഷിപ്പിക്കാൻ ഒരേ വാക്കാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്, അല്ലേ? പ്രവാസി മലയാളികൾ. കേരളത്തിന് പുറത്ത് താമസിക്കുന്ന എല്ലാ മലയാളികളെയും നമ്മൾ വിളിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നോൺ റെസിഡന്റ് കേരളൈറ്റ്സ് അഥവാ NRK എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്കും പ്രവാസി മലയാളി എന്ന മലയാളം വാക്കും ഒരേപോലെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കേരള സർക്കാരിന്റെ പ്രവാസികാര്യ വകുപ്പിന്റെ കണക്കുകളിലും ഇന്ത്യൻ സർക്കാരിന്റെ പ്രവാസി ഭാരതി ദിവസ് പരിപാടിയിലുമെല്ലാം നമ്മൾ ഉൾപ്പെടാറുമുണ്ട്. പക്ഷേ ഓസ്ട്രേലിയൻ മലയാളികളെ അല്ലെങ്കിൽ യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന മലയാളികളെ പ്രവാസി മലയാളികൾ എന്ന് വിളിക്കാൻ കഴിയുമോ? ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. പ്രശസ്ത കവയിത്രി വിജയലക്ഷ്മിയുടെ പ്രവാസം എന്ന കവിത. അതിവിദൂരം പോയി ജീവിക്കുമ്പോഴും ജന്മനാട്ടിൽ ഒളിച്ചു നിൽക്കുന്നൊരു നിഴലാണ് പ്രവാസമെന്ന് ഈ കവിത പറയുന്നു. ഒരുപക്ഷെ നമ്മളാരും ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു വിഷയം എന്തുകൊണ്ട് ഇന്ന് ചർച്ചയ്ക്കെടുത്തു എന്ന് ശ്രോതാക്കൾ ഇപ്പോൾ അത്ഭുതപ്പെടുന്നുണ്ടാകും. യഥാർത്ഥത്തിൽ SBS മലയാളത്തിന്റെ ഒരു ശ്രോതാവ് 1.5 വർഷം മുമ്പ് ഞങ്ങൾക്കയച്ച ഒരു ഫേസ്ബുക്ക് മെസ്സേജായിരുന്നു ഇതിന് പ്രചോദനം. അഡലേഡിലുള്ള അജിത് കെ വർഗീസ് എന്ന ശ്രോതാവാണ് മെസ്സേജ് അയച്ചത്. ഓസ്ട്രേലിയൻ മലയാളികളെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ SBS മലയാളം പ്രവാസി മലയാളി എന്ന വാക്ക് ഉപയോഗിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം. ഓസ്ട്രേലിയൻ മലയാളികളെ പ്രവാസികൾ എന്ന് വിളിക്കുന്നത് ശരിയാണോ എന്നായിരുന്നു അജിത് കെ വർഗീസിന്റെ സംശയം.
ഓസ്ട്രേലിയയിലുള്ള മലയാളികളെ പ്രവാസികൾ എന്ന് വിളിക്കാമോ എന്ന് ചിന്തിക്കാനുണ്ടായ കാരണം, ഞാൻ മുൻകാലത്ത് ഗൾഫിലെ കുവൈറ്റിലെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെയുള്ള സാംസ്കാരിക സംഘടനകളുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ പ്രവാസികൾ എന്നുള്ളതായ പദം വളരെയധികം ഉപയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദീർഘനാളുകൾ അവിടെ പ്രവാസികളായിട്ട് ഉപജീവനാർത്ഥം വന്ന് പ്രവർത്തിച്ചിട്ട് നാട്ടിലേക്ക് മടങ്ങിപ്പോയവർക്ക് യാത്രയപ്പൊക്കെ നൽകിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപജീവനാർത്ഥം വന്ന് താമസിക്കുന്ന ആളുകൾ തിരിച്ചു പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ പലപ്പോഴും മടങ്ങിപ്പോയിട്ടുള്ളവരാണ്. എന്നാൽ ഓസ്ട്രേലിയയിൽ വന്ന് മലയാളികളെ ഇവിടെ ആ ഒരു പശ്ചാത്തലത്തിലല്ല ജീവിക്കുന്നത് എനിക്ക് തോന്നി. കാരണം കുറച്ചുനാൾ കഴിയുമ്പോഴത്തേക്ക് സിറ്റിസൻസ് ആയി മൈഗ്രേറ്റഡ് ആയിട്ട് ഇവിടെ ഓസ്ട്രേലിയയിലെ എല്ലാവർക്കും ലഭിക്കുന്ന പോലുള്ളതായ പൗരത്വം ലഭിച്ചു കഴിയുമ്പോൾ എല്ലാ അവകാശങ്ങളും നമുക്ക് ലഭിക്കുന്നു. പിന്നെ നമ്മൾ ആ ഒരു മടങ്ങിപ്പോക്കില്ല, ഒരു കുടിയേറി പാർക്കലാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് എനിക്ക് എന്റെ മനസ്സിൽ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഈ SBS പോലുള്ളതായ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ ഈ വാക്ക് അർത്ഥവത്തല്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനത് ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ശ്രമിച്ചത്. അപ്പം നമ്മളെ പോലുള്ളവരെ കുടിയേറി പാർക്കുകയാണെന്നാണ് എന്റെ ഒരു ചിന്ത. അതുകൊണ്ടാണ് ഞാൻ ഇത് SBS ഷെയർ ചെയ്യാനായിട്ട് ഇടയായത്.
ഈ വിഷയം വിശദമായി പരിശോധിക്കണമെന്ന് അപ്പോൾ തന്നെ SBS മലയാളം തീരുമാനിച്ചിരുന്നതാണ്. പ്രവാസി എന്ന വാക്ക് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഗൾഫിൽ ജീവിക്കുന്നവരെ കുറിക്കാൻ തന്നെയാണ്. പ്രവാസിയുടെ പ്രശ്നങ്ങളെന്നോ പ്രവാസി വിഷയങ്ങളെന്നോ ഒക്കെ പറയുമ്പോൾ കേരളത്തിൽ സർക്കാർ ഉൾപ്പെടെ ഗൾഫ് മലയാളിയുടെ കാര്യങ്ങൾ തന്നെയാണ് ആദ്യം ആലോചിക്കാറുള്ളത്. മറ്റു നാടുകളിലുള്ളവരെയും ആ ഗണത്തിലേക്ക് പിന്നീട് പെടുത്തുന്നു എന്ന് മാത്രം. ഇപ്പോൾ ഒരു പ്രവാസി ക്ഷേമ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ പോലും ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തുന്നവർക്കുള്ള പദ്ധതികളാണ് അത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗൾഫിലുള്ള എല്ലാ മലയാളികളും ഒരിക്കലെങ്കിലും തിരിച്ച് കേരളത്തിലേക്ക് മടങ്ങേണ്ടവരാണ് എന്നതാണ്. ഓസ്ട്രേലിയയിൽ കിട്ടുന്നതുപോലെ പെർമനന്റ് റെസിഡൻസിയോ പൗരത്വമോ കിട്ടാത്തതിനാൽ ഇന്ത്യക്കാരായി തന്നെയാണ് അവർ ജീവിക്കുന്നതും. എന്നാൽ ഓസ്ട്രേലിയൻ മലയാളിയോ അമേരിക്കൻ മലയാളിയോ ആകുമ്പോൾ വളരെ കുറച്ച് പേർ മാത്രമേ ഇന്ത്യൻ പൗരത്വവുമായി കഴിയുന്നുള്ളൂ. മനസ്സുകൊണ്ട് കേരളത്തിലായിരിക്കുമ്പോൾ പോലും ഇവിടെ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് മടങ്ങാൻ കഴിയാത്തവരാണ് ഭൂരിഭാഗവും. അവരെയും പ്രവാസി മലയാളികൾ എന്ന് വിളിക്കാൻ കഴിയുമോ എന്നതാണ് പ്രസക്തമായി നിൽക്കുന്ന ചോദ്യം. പ്രവാസികൾ എന്ന വാക്ക് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് മാധ്യമങ്ങൾ കഴിഞ്ഞാൽ ഒരുപക്ഷെ സാഹിത്യകാരന്മാരായിരിക്കും. പ്രവാസത്തെക്കുറിച്ചും പ്രവാസ ജീവിതത്തെക്കുറിച്ചുമെല്ലാം ഒട്ടനവധി കഥകളും കവിതകളും നോവലുകളുമെല്ലാം മലയാളത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഓസ്ട്രേലിയയിലെത്തിയ ചില പ്രമുഖ സാഹിത്യകാരന്മാരോടും ഈ പ്രവാസി മലയാളി പ്രയോഗത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിരുന്നു. സംസാരിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, പ്രവാസി എന്ന വാക്കിനെക്കുറിച്ചും എന്താണ് പ്രവാസം എന്നതിനെക്കുറിച്ചും മലയാള സാഹിത്യരംഗത്തെ പ്രമുഖരുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ പൊതു കാഴ്ചപ്പാടിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് എന്നാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ പ്രവാസി നോവൽ എന്ന് വിളിക്കാവുന്ന കൃതിയാണ് ആടുജീവിതം. മലയാളത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട ഈ നോവലിന്റെ രചയിതാവ് ബെന്യാമിൻ ഏറെക്കാലം ഗൾഫിൽ ജീവിച്ചയാളുമാണ്. ഓസ്ട്രേലിയൻ മലയാളികളെ പ്രവാസി എന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഇതായിരുന്നു ബെന്യാമിന്റെ മറുപടി.
ഓസ്ട്രേലിയയിൽ നിന്ന് മാത്രമല്ല ഏത് ദേശത്തേക്കും കുടിയേറിപ്പോയ മലയാളികളെ പ്രവാസികൾ എന്ന് വിശേഷിപ്പിക്കുന്നതിനോട് യോജിക്കുന്ന ഒരാളല്ല. നമ്മളൊക്കെ കുടിയേറ്റക്കാരാണ്. പുതിയ സാമ്പത്തിക മേഖലകളിൽ ലോകത്തെമ്പാടും പണം എന്താണ് കുന്നുകൂടുന്നതനുസരിച്ച് നമ്മൾ ആ അതിൻ്റെ സൗകര്യം നുണയുന്നതിന് വേണ്ടി നമ്മൾ കുടിയേറ്റ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഉള്ളവരെ പ്രവാസികൾ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രവാസികൾ എന്ന് പറഞ്ഞാൽ തിരിച്ചു ചെല്ലാൻ ഒരു വീടില്ലാത്തവൻ്റെ അവസ്ഥയ്ക്കാണ് എന്നെങ്കിൽ എന്താണ് പ്രവാസം എന്ന വാക്കുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കേണ്ടത്. അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് തിരിച്ചു ചെല്ലാൻ ഇപ്പോൾ ഇവിടെ കുടിയേറിയാൽ പോലും നിങ്ങൾക്ക് എന്ന് വേണമെങ്കിലും തിരിച്ചു വന്നാൽ കേരളത്തിൽ ഒരുപിടി പണ്ണ് അവശേഷിക്കുന്നുണ്ട്. കേരളത്തിൽ ഒരു സമാധാന അന്തരീക്ഷം അവശേഷിക്കുന്നുണ്ട്. കേരളത്തിൽ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ അവശേഷിക്കുന്നുണ്ട്. ഇതൊക്കെ അർത്ഥത്തിൽ നമ്മൾ ഇപ്പം ഇറാഖിൽ നിന്ന് എന്നേക്കുമായി പോകുന്ന, പാലസ്തീനിൽ നിന്ന് എന്നേക്കുമായി പോകുന്ന, അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ആഭ്യന്തര കലാപങ്ങൾ മൂലം എന്നേക്കുമായി രാജ്യം വിട്ടുപോകുന്ന ആൾക്കാരുടെ അവസ്ഥയിലല്ലാത്തതുകൊണ്ട് നമ്മളെ പ്രവാസികളെന്ന് വിളിക്കേണ്ടതില്ല എന്ന് ഞാൻ കരുതുന്നു.
സമാനമായ അഭിപ്രായം തന്നെയാണ് പ്രമുഖ കവി മധുസൂദനൻ നായർക്കും.
ഇപ്പോൾ പ്രവാസി എന്ന വാക്ക് ഉപയോഗിക്കുന്ന ഡയാസ്പോറ എന്നതിനുള്ള മലയാളമായിട്ടാണ്, മലയാളമോ ഭാരതീയ ഭാഷ ആയിട്ടാണ്. വാസ്തവത്തിൽ സ്വന്തം നാട്ടിൽ നിന്ന് വേർപെട്ട ഓർമ്മ മാത്രമായിട്ട് ദൂരത്ത് കഴിയുന്ന ഏറെക്കുറെ അശരണരോ മറ്റേതോ തടവിൽപ്പെട്ടവരോ ആയിരിക്കുന്ന ആളിനെയാണ് പ്രവാസി എന്ന് പറയുന്നത്. അവർക്കൊരു തിരിച്ചുപോക്ക് മനസ്സുകൊണ്ട് മാത്രമായിരിക്കും എന്നാണ് വരുന്നിരിക്കുന്നത്. നമ്മൾ കാര്യവശാൽ ദൂരദേശത്ത് താമസിക്കുന്നവരും കൂടെ കൂടെ നാട്ടിൽ തിരിച്ചു പോകുന്നവരും ആയ ആളുകളെയും ഇപ്പോൾ പ്രവാസി എന്നാണ് വിളിക്കുന്നത്. അത് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്ക് അനുകൂലമായിട്ട് വരത്തക്ക രീതിയിൽ വിളിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റൊന്ന്, ദൂരദേശത്ത് നിന്ന് വന്ന് നമ്മുടെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഓസ്ട്രേലിയയെ പോലുള്ള രാജ്യങ്ങളിൽ താമസിച്ചിട്ട് ഇവിടുത്തെ പൗരന്മാരായിട്ട് മാറിയവർ തദ്ദേശീയരാണ്, അവർ പ്രവാസി അല്ല. വേണമെങ്കിൽ കുടിയേറ്റ ഭാരതീയൻ എന്ന് പറയാം, കുടിയേറ്റക്കാർ എന്ന് പറയാം, പ്രവാസി എന്ന് പറയാനൊക്കില്ല. അങ്ങനെ ഒരു ദേശം വിട്ട് വേറൊരു ദേശത്ത് താമസിക്കുന്നവനെ പ്രവാസി എന്ന് പറയണമെങ്കിൽ പാലായിൽ നിന്ന് വിട്ട് കണ്ണൂർ എന്ന് കുടിയേറിയവനെയും പ്രവാസി എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരുപാട് പേരെ പറയേണ്ടി വരും. കേരളത്തിലും അങ്ങനെ, കേരളത്തിൽ നിന്ന് വിട്ട് അന്യദേശങ്ങളിൽ പോയി അന്യ സംസ്ഥാനങ്ങളിൽ പോയി താമസിക്കുന്നവരെ നമ്മൾ പ്രവാസി എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഏത് വാക്കും സ്വീകരിക്കുന്നത് ജനങ്ങളുടെ ആവശ്യത്തിനും വ്യാഖ്യാനത്തിനും അനുസരിച്ചാണ് എന്നൊരു വ്യത്യാസം കൂടെ ഇവിടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്.
നമ്മുടെ ഈ പ്രമുഖ എഴുത്തുകാർ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഗൾഫ് മലയാളികളെ പോലും പ്രവാസികളെന്ന് വിളിക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ നമ്മുടെ കാര്യം പറയേണ്ടതുമില്ല. എന്നാൽ പ്രമുഖ മലയാളം ഭാഷാ പണ്ഡിതനും കാലടി സംസ്കൃത സർവകലാശാലയുടെ മുൻ പ്രോ വൈസ് ചാൻസലറുമായ ഡോക്ടർ എസ് രാജശേഖരന്റെ അഭിപ്രായം തീർത്തും വ്യത്യസ്തമാണ്. ഓസ്ട്രേലിയൻ മലയാളികളെയും പ്രവാസികൾ എന്ന് തന്നെ വിളിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്.
പ്രവാസം എന്ന പദം നമ്മളെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്ത് മാത്രമാണ് കൂടുതൽ പ്രചാരത്തിൽ വന്നതെന്ന് തോന്നുന്നു. മലയാളികള് കൂടുതലായിട്ട് വിദ്യാസമ്പന്നരാകുകയും ഇവിടെ തൊഴിലവസരങ്ങൾ താരതമ്യേന കുറയുകയും ചെയ്തപ്പോഴേക്ക് അവര് വെളിയിലേക്ക് പോകുന്ന പ്രവണത കൂടി. അതോടൊപ്പം തന്നെ പുതിയ സാധ്യതകൾ നേടി അവർ പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെയൊക്കെ ആയപ്പോഴാണ് പ്രവാസം, പ്രവാസി എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ കൂടുതൽ സാധാരണമായി വന്നത്. എന്നാൽ സംസ്കൃതത്തെ സംബന്ധിച്ച് അത് വളരെ പ്രാചീനമായൊരു പദമാണ്. വേദകാലം മുതൽ തന്നെ അത് പ്രചാരത്തിൽ ഉണ്ടായിരുന്നു, നിലവിലുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. പ്രകടമായ വാസത്തോടു കൂടിയവർ പ്രവാസികൾ എന്നുള്ളതാണ്. നാട്ടിൽ നിന്ന് വിട്ടുപോയവർ, നാട്ടിൽ നിന്ന് പോയിപ്പോയവർ എന്ന അർത്ഥത്തിൽ തന്നെ. അതിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഓസ്ട്രേലിയക്കാരെ പ്രവാസികൾ എന്ന് പറയാമോ എന്ന ഒരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ട് എന്ന് തന്നെയാണ് പറയാവുന്നത്. മറ്റ് സ്ഥലങ്ങളിലെ പ്രവാസികളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് ഓസ്ട്രേലിയയിലുള്ളവർ എന്നത് മറ്റൊരു വസ്തുതയാണ്. വസലിയിൽ പലരും തൊഴിലേടി പോയവരുണ്ട്, സ്ഥിരമായി അവിടെ വസിക്കുന്നവരുണ്ട്. ഇത് രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. എന്നാൽ ഇവരെ എല്ലാം ചേർത്ത് പ്രവാസികൾ എന്ന് പറയാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യയിൽ നിന്നും മറ്റും വിട്ടുപോയി ഓസ്ട്രേലിയൻ പൗരത്വം സ്വീകരിക്കുകയും അവിടെ താമസിക്കുകയും ചെയ്ത ആൾക്കാർ തന്നെ അവരുടെ ഒരു ഗൃഹാതുരത്വ ജീവിതമാണ് അവിടെ നയിക്കുന്നത് എന്ന ഒരു വസ്തുതയുണ്ട്. അതുകൊണ്ട് അവർ നാട്ടിൽ നിന്ന് വിട്ട് അവിടെ ജീവിക്കുകയാണ് എന്ന് പറയുന്നതായിരിക്കും ശരി. പക്ഷേ കുറെ കാലം കഴിയുമ്പോഴേക്ക് അവർക്ക് അവിടുത്തെ ജീവിതവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുകയും തികച്ചും അവിടുത്തുകാരായി മാറുകയും ചെയ്യുക എന്നത് അനിവാര്യമായി വന്നേക്കാം. പക്ഷേ അത് തലമുറകൾക്ക് ശേഷം മാത്രം സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അതുവരെ അവരെയും പ്രവാസികൾ എന്ന് തന്നെ പറയേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.
മാത്രമല്ല, നാട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്തവരാണ് പ്രവാസികൾ എന്ന നിലപാടിനോട് അദ്ദേഹം യോജിക്കുന്നുമില്ല.
നമ്മുടെ പുതിയ ലോക സാഹചര്യത്തില് സ്വന്തം നാട് വിട്ട് പലായനം ചെയ്യേണ്ടി വന്ന, സിറിയയിൽ നിന്നും മറ്റുമൊക്കെ പലായനം ചെയ്യേണ്ടി വന്ന ആൾക്കാരുണ്ട്. അവരെയും പ്രവാസികൾ എന്ന് പറയാം എന്നുള്ളതേ ഉള്ളൂ. പ്രവാസി എന്ന ആ നേരത്തെ പറഞ്ഞ പ്രകടമായ വാസം നയിക്കുന്നവർ എന്ന അർത്ഥത്തില് അവരും പ്രവാസികളാണ്. പക്ഷെ അവരെയാണ് പ്രവാസികൾ എന്ന് പറയാവുന്നത് എന്ന ഒരു നിലപാട് ശരിയാണെന്ന് തോന്നുന്നില്ല. അവർ അവരുടെ ജീവിതസാഹചര്യങ്ങൾ വെടിഞ്ഞ് ജീവിക്കേണ്ടി വരുന്നവരാണ് എന്ന ഒരു വളരെ ദയനീയമായ അവസ്ഥയുണ്ട്. പക്ഷെ ആ ദയനീയമായ അവസ്ഥയെ ഈ പ്രവാസം എന്ന പദം പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൂടാ. നാടുവിട്ട് ജീവിക്കേണ്ടി വരുന്നവർ ഏത് സാഹചര്യത്തിലാണെങ്കിലും, അത് ചിലപ്പോൾ ചില ദയനീയമായ പരിതാവസ്ഥകളിലാകാം, ചിലപ്പോൾ ഓസ്ട്രേലിയയിലും മറ്റും പോയിട്ടുള്ളവരെ പോലെ ഉത്കർഷത്തിന് വേണ്ടി പോയിട്ടുള്ള സാഹചര്യങ്ങളിലുള്ളവരുണ്ടാകാം. ഇവരെ എല്ലാം പ്രവാസികൾ എന്ന് പറയാം എന്നുള്ളതാണ് എന്റെ നിലപാട്.
ലോകമെങ്ങുമുള്ള മലയാളികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിരവധി പ്രവാസി മലയാളി സംഘടനകളുമുണ്ട്. അത്തരത്തിലുള്ള ഏറ്റവും പ്രമുഖ സംഘടനകളിലൊന്നാണ് പ്രവാസി മലയാളി ഫെഡറേഷൻ. പ്രവാസി മലയാളി ഫെഡറേഷന്റെ ഓസ്ട്രേലിയൻ റീജിയണൽ കോർഡിനേറ്ററാണ് മാധ്യമ പ്രവർത്തകൻ കൂടിയായ ജോൺസൺ മാമലശ്ശേരി.
തീർച്ചയായും പ്രവാസികൾ എന്ന് വിളിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യയിൽ നിന്ന് വെളിയിൽ താമസിക്കുന്ന മറ്റേത് രാജ്യത്തിൽ താമസിക്കുന്ന ആളുകളെയും പ്രവാസികൾ എന്ന ഗണത്തിൽ തന്നെ പെടുത്തണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഏത് സമയത്തും നമുക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചെത്താൻ കഴിയുന്ന വിധം കേന്ദ്ര സർക്കാർ പുതിയതായി ഏർപ്പെടുത്തിയിരിക്കുന്ന OCI കാർഡ് സിസ്റ്റം. മുമ്പ് അത് PIO കാർഡ്, OCI കാർഡ് എന്ന രണ്ട് വിധത്തിലായിരുന്നു. PIO എന്ന് പറഞ്ഞാൽ പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ. അവർക്ക് ഇന്ത്യയിലേക്ക് വരുന്നതിന് പലവിധമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇത് രണ്ടും കൂടി ഒരുമിച്ചാക്കി OCI എന്ന ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന ആ ഗണത്തിലേക്ക് നമ്മളെ പെടുത്തിയതോടെ ഏതൊരു പ്രവാസി ഇന്ത്യനും എന്നെങ്കിലും ഇന്ത്യയിലേക്ക് തിരിച്ചു പോകണം എന്നാഗ്രഹിക്കുമ്പോൾ തിരിച്ചു ചെല്ലാവുന്ന നിബന്ധനകൾക്ക് വിധേയമായി തിരിച്ചു ചെല്ലാവുന്ന സാഹചര്യമുള്ളതുകൊണ്ട് എന്നും നമ്മൾ പ്രവാസികൾ തന്നെയാണ് എന്ന ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്.
വിദേശ രാജ്യത്ത് പൗരത്വം എടുത്തു കഴിയുന്നവരെ പോലും ഗൾഫ് മലയാളികൾക്ക് സമാനമായി കാണാം എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം.
തീർച്ചയായും, കാരണം ഇവിടെ ഗൾഫ് ഒഴികെയുള്ള മറ്റു പല രാജ്യങ്ങളിലും പോയ ഇന്ത്യക്കാർ അവിടെ സിറ്റിസൺസ് ആവുകയും അവരുടെ അടുത്ത തലമുറ ആ രാജ്യത്തിന്റെ കീ പോസ്റ്റുകളിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇവിടുത്തെ പീറ്റർ വർഗീസ്, മലയാളിയായ പീറ്റർ വർഗീസ് ഓസ്ട്രേലിയയുടെ ഹൈക്കമ്മീഷണറായി ഇന്ത്യയിൽ പ്രവർത്തിക്കുക പോലും ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും നാളെ പീറ്റർ വർഗീസിന് മലയാളിയായി പത്തനംതിട്ടയിൽ താമസിക്കണം എന്ന ആഗ്രഹം ഉണ്ടായാൽ അദ്ദേഹത്തിന് അത് സാധിക്കുന്ന ഒരു നിയമം നിലവിലുള്ളത് കൊണ്ട് തീർച്ചയായും നമ്മൾ എന്നും പ്രവാസികൾ തന്നെയാണ് എന്ന പ്രവാസികളായി അറിയപ്പെടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മഹാത്മജിയുടെ കാലത്ത് ദക്ഷിണാഫ്രിക്കയിലേക്ക് കുടിയേറിയ ഇന്ത്യക്കാർ ഇപ്പോഴും അവിടെ പ്രവാസികളായാണ് അറിയപ്പെടുന്നത്. അവർ ഇപ്പോഴും മൂന്നോ നാലോ തലമുറകൾക്ക് ശേഷം പോലും ഇന്ത്യക്കാർ ഇന്ത്യൻ പ്രവാസികളായി അല്ലെങ്കിൽ ഇന്ത്യൻ വംശജർ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ സമീപത്തെ പല രാജ്യങ്ങളിലും പോർട്ടുഗലിലെ പ്രൈം മിനിസ്റ്റർ അന്റോണിയോ കോസ്റ്റ, അദ്ദേഹം ഇന്ത്യൻ വംശജനാണ്. അദ്ദേഹത്തിന് ഇന്ത്യൻ OCI കാർഡ് പോലുമുണ്ട്. അതുപോലെ തന്നെ സുറിനാമിലെ വൈസ് പ്രസിഡന്റ് മൈക്കിൾ അശ്വിനാദിൻ ട്രിനാഡോയിലെ മുൻ പ്രധാനമന്ത്രി കമല പ്രസാദ്, അതുപോലെ മൗറീഷ്യസിലെ പ്രസിഡന്റ് ആയിരുന്ന രാജേശ്വർ പുജയാഗ്, അങ്ങനെ നിരവധി ആളുകൾ ഇന്ത്യൻ വംശജർ സമീപത്തെ പല രാജ്യങ്ങളിലും ഉന്നത സ്ഥാനങ്ങളിലുണ്ടെങ്കിൽ പോലും അവർ ഇപ്പോഴും ഇന്ത്യൻ വംശജർ എന്നാണ് അവിടെ അവിടെ അറിയപ്പെടുന്നത്. ഇവരുടെ പിന്നീട് ഒരു തലമുറയ്ക്ക് ഏതെങ്കിലും തലമുറയ്ക്ക് ശേഷം അവർക്ക് ആ തലമുറയിൽപ്പെട്ടവർക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായാൽ അവരെ സ്വീകരിക്കുന്ന ഒരു നയം ഇന്ത്യക്ക് ഉള്ളതുകൊണ്ട് ഇവർ എന്നും പ്രവാസികൾ എന്നറിയപ്പെടണം എന്ന ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്.
ഒരുപക്ഷെ വളരെ നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന ഒരു വിഷയമാണെങ്കിൽ പോലും തീർത്തും വ്യത്യസ്തമായ നിരവധി അഭിപ്രായങ്ങളാണ് വിവിധ മേഖലകളിൽ ഉള്ളവരിൽ നിന്ന് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും നമുക്ക് കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താനോ തീരുമാനമെടുക്കാനോ കഴിയുന്ന വിഷയമല്ല ഇത്, മറിച്ച് കൂടുതൽ ചർച്ചകൾ നടക്കേണ്ട ഒരു വിഷയമാണ് എന്ന് തോന്നുന്നു. ഭാഷയുടെ വളർച്ചയിലും നിലനിൽപ്പിലും കൃത്യമായ ഉപയോഗത്തിലും ഏറ്റവും നിർണായകമാണ് ഇത്തരം ചർച്ചകൾ എന്നതുകൊണ്ടാണ് ഈ വിഷയം എസ് ബി എസ് മലയാളം ഇന്നിവിടെ പരിഗണിച്ചത്. ശ്രോതാക്കളും ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. എസ് ബി എസ് മലയാളം ഫേസ്ബുക്ക് പേജിൽ മെസ്സേജായോ കമന്റായോ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. അല്ലെങ്കിൽ malayalam.program@sbs.com.au എന്ന ഇമെയിൽ വിലാസത്തിലും അഭിപ്രായം അറിയിക്കുക. malayalam.program@sbs.com.au. ഒരുപാട് അഭിപ്രായങ്ങൾ കിട്ടുകയാണെങ്കിൽ ഈ വിഷയത്തിൽ തുടർന്നും നമുക്ക് ചർച്ചകൾ സംഘടിപ്പിക്കാവുന്നതാണ്.